ഡെലിഷ് നമസ്കാരം.
നമസ്കാരം അമ്മി.
എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം. എസ് ബി എസ് എല്ലാ പ്രേക്ഷകർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ.
തീർച്ചയായിട്ടും. ഇന്നിപ്പോ എന്താ പറയണേ, ക്രിസ്മസിന് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് ഡെലിഷ് നല്ല നല്ല വിഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാറുണ്ട്, എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇന്നിപ്പോ എന്താണ് ഇവിടെ, ഞാൻ ചില സാധനങ്ങളൊക്കെ ഒവനിൽ കാണുന്നുണ്ട്, പക്ഷെ എന്നാലും എന്താണ്
ഇന്ന്? ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത് ഒരു ഗ്രിൽഡ് പോർക്ക് റിബും പിന്നെ നമുക്കൊരു ഡ്രോസ് വെജിറ്റബിൾ സലാഡും ആണ്.
ഗ്രിൽഡ് പോർക്ക് റിബോ, അത് പല ആളുകളും പറയുന്ന കേട്ടിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഉണ്ടാക്കാനൊക്കെ. ഡ്രൈ ആവില്ല, കറക്റ്റാ ഗ്ലേസിംഗ് ഒക്കെ വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെ ആളുകൾക്ക് ഉണ്ടാക്കാൻ മടിയുള്ള ഒരു സാധനമാണ്. ഇത് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണോ?
എനിക്കും ആദ്യമൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ ഞാൻ നമുക്കത് വളരെ ഈസി ആയിട്ട് ആർക്കും കുക്ക് ചെയ്യാം. ഒരു കുക്കിംഗ് അറിയാത്ത ഒരാൾക്കും നമുക്ക് കുക്ക് ചെയ്യാം. കുറച്ച് ശ്രദ്ധിക്കണം, നമുക്ക് വേണ്ടി ഓവൻ ജോലി എടുത്തോളും. നമ്മൾ നല്ലൊരു മാരിനേഷൻ നന്നായിട്ട് ചെയ്യുക, പിന്നെ അതിൻ്റെ ഒരു ടൈമിംഗ് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പോർക്ക് റിബ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ കുട്ടികൾക്കും നമുക്ക് ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല പോർക്ക് റിബ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
നല്ല ഡിഷാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കേൾക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞങ്ങള്. അപ്പം എനിക്ക് കാണാം ആ ഓവന്റെ രണ്ട് ലെയറിലും രണ്ട് സാധനങ്ങൾ, അതിന്റെ മുകളില് നല്ല ഒരു ബ്രൗൺ കളറില് ഒരു ഇതായിട്ട് ഗ്ലേസിംഗോട് കൂടെ ആ പോർക്ക് റിബ് റെഡി ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ തുടങ്ങുന്നതെന്ന് മുതലൊന്ന് പറഞ്ഞു തരാമോ?
ഇപ്പൊ ഇനി കാണുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിനിഷിംഗ് ലെവലിലേക്ക് എത്തിയത്. നമ്മൾ ഇതിന് മുമ്പ് ഒരു 2 hours നമ്മളിത് ഒന്ന് സ്ലോ കുക്ക് ചെയ്തു, കവർ ചെയ്ത് നന്നായിട്ട്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ ഞാൻ ഇതിനെ ബ്രഷ് ചെയ്ത് അതിനെ ഒന്ന് ഗ്ലേസ് ചെയ്തോണ്ടിരിക്കുക. ആക്ച്വലി ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 hours ഇന്റെ ഒരു പ്രോസസ് ആണ്. എന്നോട് 24 hours നമ്മൾ കുക്കിംഗ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു റിബ് മേടിച്ചു കഴിഞ്ഞാൽ, റിബ് നമുക്ക് എവിടെ അവൈലബിൾ ആണ്, ഇതിപ്പോ ഏത് സൂപ്പർ മാർക്കറ്റില് ബ്യൂച്ചർ ഷോപ്പിൽ നമുക്ക് കിട്ടും. ഇത് മേടിച്ചിട്ട് നമ്മൾ മിനിമം ഒരു 24 hours മുന്നേ നമ്മൾ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മേടിച്ചത് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, ക്ലീൻ ചെയ്യാനൊന്നുമില്ല, എന്നിട്ട് വാഷ് ചെയ്യുക, ഡ്രൈ ചെയ്യുക. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഫാറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാന്ന് മാത്രമേ ഉള്ളൂ. അത് നോർമലി ബാർബിക്യൂല് നമ്മൾ ഇതിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ അത് പ്രശ്നമല്ല.
ഇപ്പൊ ഈ ചില നമ്മൾ ആ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ മീറ്റ് കട്ട് മേടിക്കുമ്പോൾ, ചില മീറ്റ് കട്ട്സ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പൊ ഈ പോർക്ക് റിബ് നമ്മൾ പോയി മേടിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
ഇല്ല, പോർക്ക് റിബ് നമുക്കിപ്പോ സൂപ്പർ മാർക്കറ്റിൽ അത് റെഡിമെയ്ഡ് ആയിട്ട് വരും. പിന്നെ അവരുടെ ഇഷ്ടത്തിൽ കുറച്ച് വലിയ വിടർന്ന ടൈപ്പ് പീസ് ആണെങ്കിൽ നമ്മൾ നോക്കി ഇങ്ങ് മേടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളില്ല. പോർക്ക് റിബും ബീഫ് റിബും നമ്മൾ ഉണ്ടാക്കും. ബീഫിന്റെ റിബ് കുറച്ചുകൂടെ ടൈം കൂടുതൽ വേണം കുക്ക് ചെയ്യാൻ. പോർക്ക് റിബ് നല്ല ഈസിയിൽ പെട്ടെന്ന് നല്ല സോഫ്റ്റ് മീറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോർക്ക് റിബ് ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോണത് 2 pieces പോർക്ക് റിബാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന്റെ മാരിനേഷന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ടൊമാറ്റോ പേസ്റ്റ് 5 teaspoons, സാധാരണ സ്പൂണിന്റെ 5 എണ്ണം, ഗാർലിക് പൗഡർ, പിന്നെ ജിഞ്ചർ പൗഡർ 2 spoons വീതം, ഒനിയൻ പൗഡർ 3 spoons, പിന്നെ മിക്സ് ഇറ്റാലിയൻ ഹെർബ്സ് 2 spoons നമ്മൾ എടുക്കണം. പിന്നെ നമുക്ക് ക്രഷ്ഡ് പെപ്പർ, അത് അതേ എരിവില്ലാത്തതാണ്, ക്രഷ്ഡ് പെപ്പർ 2 spoons ഇടുക. പിന്നെ ബ്രൗൺ ഷുഗർ, തീർച്ചയായിട്ടും ബ്രൗൺ ഷുഗർ തന്നെ ഉപയോഗിക്കണം, വൈറ്റ് ഷുഗർ ഉപയോഗിക്കരുത്, കളർ കിട്ടാനും. ഡാർക്ക് ബ്രൗൺ ഷുഗർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഒലിവ് ഓയിൽ, ലെമൺ ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് സോൾട്ട്.
ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങള് എല്ലാം തന്നെ. ഇപ്പം ഇവിടെ ഈ ഈ ഡെസ്കിൽ വെച്ചിരിക്കുന്ന, കിച്ചൺ ഡെസ്കിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളും എല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ സാധാരണ മീറ്റ് മാരിനേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു ഇന്ത്യൻ കുക്കിങ്ങിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, എപ്പോഴും കുറച്ചും കൂടെ ഇങ്ങനെ വെറ്റ് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉപയോഗിക്കാറ്. അപ്പൊ അതായത് മസാലയൊക്കെ നമ്മളൊന്ന് ഇച്ചിരി വെള്ളത്തിലൊഴിച്ച് വെള്ളം പിടിപ്പിച്ചിട്ടല്ലേ
ചെയ്യുന്നത്.
എന്താണ് ഇതെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിക്കുന്നത്?
അതാണ് ഇതിൽ ഞാൻ പറഞ്ഞത്, ആർക്കും കുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. സൂപ്പർ മാർക്കറ്റിന്റെ സ്പൈസ് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഗാർലിക്കും ഒനിയനും എല്ലാം നമുക്ക് ഡ്രൈ ആയിട്ട് അവിടെ നിന്ന് കിട്ടും. ഇതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓൺലി ടൊമാറ്റോ പേസ്റ്റ് തന്നെ നമുക്ക് റെഡിമെയ്ഡ് മേടിക്കുന്ന ആ ടൊമാറ്റോ പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ഇന്ത്യൻ കുക്കിംഗ് പോലെയോ അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ ഉണ്ടാക്കണ പോലെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് ടിന്നിൽ കിട്ടും, ഒരു 2 spoons വെച്ച് 3 spoons വെച്ച് പോലെ ഞാൻ പറഞ്ഞ അളവിൽ മാരിനേറ്റ് ചെയ്യുക. ഈ പോർക്ക് റിബിനെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക, തേച്ച് പിടിപ്പിക്കുക, ഉള്ളുവശം പുറത്തെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലൊരു ട്രെയിൽ, നമ്മൾ ഏത് ട്രെയിൽ നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ ട്രെയിൽ നന്നായിട്ട് ഓയിൽ അടിയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ഈ സാധനം വെക്കുക. 2 ribs വെച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഫോയിൽ വെച്ചിട്ട് എയർ ടൈറ്റ് കവർ ചെയ്യണം. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എയർ ടൈറ്റ് കവർ ചെയ്യണം നമ്മുടെ ട്രെയിൽ. കാരണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ. നമ്മൾ 2 hours ഇത് ഓവനിൽ വെക്കും. അപ്പൊ ഇത് അന്ന് തലേ ദിവസം തന്നെ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക, ഇതിനെ നന്നായിട്ട് കവർ ചെയ്യുക, എയർ ടൈറ്റ് കവർ ചെയ്യുക, ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ ഒരു ട്രൈ നമ്മൾ അതിന് സ്ഥലം കണ്ടെത്തുക, വെച്ചേക്കുക. അത് 24 hours ശേഷം അത് എടുത്ത് നമ്മൾ ഓവനിലേക്ക് വെക്കുക. 180 degrees ഗ്രിൽഡ് ഫാൻ ഇട്ട് വേണ്ടി അത് നമ്മൾ ഒരു 2 hours 2 and a half hours തൊടണ്ട. അത് നമ്മൾ 180 ഇട്ടിട്ട് കീപ്പ് ചെയ്യുക.
ഒരു സംശയം ഉള്ളത്, ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്യണം എന്ന് പറഞ്ഞു, ആ എയർ ടൈറ്റ് ആയിട്ടുള്ള ആ അലുമിനിയം ഫോയിലോട് കൂടെ തന്നെയാണോ അത് ഓവനിലേക്കും വെക്കണം?
അതെ അതെ അതെ, അത് രാവിലെ ഒന്നോടെ കൺഫേം ആണോ അത് തുറന്നു പോയിട്ടുണ്ടോ ഇല്ലയോ, ഒരു കാരണവശാലും അത് നമുക്ക് ഒപ്പിച്ചൊന്നും കെട്ടി വെക്കരുത്. നല്ല രീതിയിൽ എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ട്രെയിൽ അത് ഫിക്സ് ആകും, അറിയാലോ എല്ലാവർക്കും. അത് തീർച്ചയായിട്ടും വെക്കണം, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ജാതകവും മാറും എന്ന് പറഞ്ഞ പോലെ ഈ പോക്രിപ്പ് എല്ലാരും പറഞ്ഞ പോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടും. ഇതിന്റെ ഉള്ളിൽ ആ സ്റ്റീം നിന്നിട്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ട് 2 and a half hours നമ്മൾ ഗ്രില്ലിൽ വെക്കുക. ആ സമയത്ത് ഇത് സ്ലോ കുക്കാവും. അപ്പൊ കുക്കായതിന് ശേഷം 2 and a half hours കഴിയുമ്പോൾ നമ്മൾ ഇതിനെ പയ്യെ തുറക്കുക, പുറത്തെടുക്കുക. അതിന്റെ അടിയിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഒരു സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നമ്മുടെ മാരിനേഷനും ഈ പോർക്കിന്റെ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക കുറച്ച്, അതിനുശേഷം ഇത് തുറന്ന് നമ്മൾ ഓവനിലേക്ക് വെക്കുക.
ഓക്കെ,
ടോപ്പ് ഗ്രില്ലിൽ തന്നെ ഇടുക, അത് 160 കുറയ്ക്കുക. ഈ വെക്കുന്നതിന് മുന്നേ ഈ ഒഴിച്ചെടുത്ത ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്ന് ആ ഒഴുകി വന്ന സ്റ്റോക്കിനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക മേലേക്കടെ. ബ്രഷ് ചെയ്തിട്ട് അത് 160 ഇട്ടിട്ട് നമ്മൾ ഇനി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓവന്റെ അടുത്തുനിന്ന് മാറരുത്, നമ്മൾ ഇടയ്ക്ക് നോക്കണം അതിനെ.
ഓക്കെ, ഇപ്പൊ ഈ സൈഡിൽ ഈ വെച്ചിരിക്കുന്ന ഈ ഒരു എന്താ പറയുക ഒരു സോസിന്റെ പോലത്തെ കൺസിസ്റ്റൻസി ഉള്ള സാധനം, അപ്പൊ ഡെലിഷ ആദ്യം ഇതിന്ന് പുറത്തെടുത്തതാണോ?
അതെ അതെ, ഞാൻ ഇനി വരുന്നതിന് മുന്നേ ഞാൻ ഇതിനെ തുറന്ന് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആണ്, കുക്ക്ഡ് ആയി 2 and a half hours ആയി. ഞാൻ അതിനെ പയ്യെ ഊറ്റി എടുത്തു. ആ വെള്ളം ഞാൻ ഒന്ന് നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്നോടെ ഞാൻ അത് ഓവനിൽ വെച്ചു. അപ്പൊ അത് ഗ്ലേസ് ആയി.
ഓക്കെ,
ഞാൻ 2 times അത് ചെയ്തു. അപ്പൊ 2 times ചെയ്ത് കഴിഞ്ഞപ്പോ അത് ഇടയ്ക്കൊന്ന് ചെയ്തു കൊടുക്കണം, 2 or 3 times ചെയ്തു കൊടുത്താൽ അത് കൂടുതൽ ഗ്ലേസ് ആവും, ഭംഗിയാവും, ടേസ്റ്റും ഉണ്ടാവും, ഡ്രൈ ആവാതെ നമുക്ക് ആ സാധനത്തിനെ കിട്ടും.
ഓക്കെ,
നമ്മൾ പുറത്തെടുക്കുക.
തവണ ഓവനിൽ വെക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞല്ലോ, എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഇട്ടിട്ടും പോവരുത്. നേരത്തെ നമ്മൾ 2 and a half hours നമുക്ക് എന്ത് കാര്യത്തിനും പോവാം, നമ്മുടെ ക്രിസ്മസ് കുക്കിംഗ് വേറെ എന്തും ചെയ്യാം നമുക്ക്. നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല, നമ്മുടെ ഓവൻ നമുക്ക് വേണ്ടി ജോലി എടുക്കും, ആ ടെമ്പറേച്ചർ അതിന്റെ ഉള്ളിൽ നിൽക്കും, ആ കവർ പൊട്ടാതെ നോക്കണം, അതാണ് മെയിൻ. പക്ഷെ ഇനിയുള്ള ഒരു 10 to 15 minutes മാത്രം മതി ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അതൊന്ന് ബ്രഷ് ചെയ്യാൻ നോക്കുക, അത് കരിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത്. ആ ഗ്ലേസ് കിട്ടുക എന്നുള്ളത് ഇപ്പൊ നമ്മള് ഫോട്ടോയിൽ നമ്മൾ ഇത് കഴിയുമ്പോൾ ഇതിൽ ഇടുവാണെങ്കിൽ നമ്മുടെ ആ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു ഗ്ലേസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു പോക്കറ്റിപ്പൊക്കെ നമ്മളെപ്പോഴും ടിവിയിലൊക്കെ കാണുമ്പോൾ നല്ല പുറത്തു പോയി കഴിക്കുമ്പോൾ ആ ഗ്ലേസ് കിട്ടണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, അത് കണ്ണ് തെറ്റാതെ നോക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ. 15 minutes ഒരു ശ്രദ്ധ മാത്രം മതി ഈ റിബ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യമായത്.
ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മള് പോക്ക് റിബിനെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് കാണാം അതിന്റെ താഴെ ലെയറിൽ ഒരു കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, ഒരു സാലഡാന്ന് തോന്നുന്നു. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സെക്കൻഡ് ജനറേഷൻ കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, കാരണം ഇവിടെ ഇങ്ങനെ പോക്ക് റിബ്സിന്റെ ഷോപ്സിലും ഒക്കെ പോയിട്ട് കഴിക്കുകയും ഒക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനെ കുറച്ചും കൂടി ഒരു മധുരമുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഉപയോഗിച്ചതും ഭയങ്കര എരിവുള്ള സ്പൈസസ് അല്ല, പ്ലസ് നമ്മൾ ബ്രൗൺ ഷുഗറും കൂടി ഇടുമ്പോൾ അതിന് ശരിക്കും ഒരു സ്വീറ്റ്നെസിന്റെ സൈഡിലേക്കാണ് വരുന്നത്. ഇനിയിപ്പോ നമ്മുടെ ഒരു ഇന്ത്യൻ പാലറ്റിന്റെ ഒരു ഇഷ്ടം അനുസരിച്ച് കുറച്ചൊന്ന് സ്പൈസി ആക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ?
സ്പൈസി ആക്കുവാണെങ്കിൽ ഇതിന് വേറൊരു ഒരു ഒരു റെസിപ്പി ഉണ്ട്. നമ്മൾ സാധാരണ മുളക് കെട്ടി ചെയ്യുന്നതൊക്കെ നല്ലത്, നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള എൻ്റെ ഒരു ഞാൻ ഫാനാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത് ഇൻസ്പയറായിട്ട് ഞാൻ ഇച്ചിരി അതിൽ ഇൻസ്പയറായിട്ട് ഞാൻ അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ലാമ്പൊക്കെ ഗ്രില്ല് ചെയ്തു, ഭയങ്കര ടേസ്റ്റാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ബേസ് വളരെ ബുദ്ധിമുട്ടാന്ന് തോന്നും, പക്ഷെ ഭയങ്കര ഈസിയാണ്. പോർക്ക് റിബിലോ അല്ലെങ്കിൽ മീറ്റിൽ ഏത് ഫിഷിൽ വരെ ചെയ്യാതെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നെ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട കാന്താരി മുളകാണ്, പക്ഷെ അത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്ത കാരണം മുളക്, അതാണ് ബേസ്. അതിനെ അതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം, അത് അരച്ചിട്ട് അതിൽ നല്ല യോഗർട്ട് ചേർത്തിട്ട് അതിൽ നമുക്ക് ഗാർലിക് ജിഞ്ചർ ഫ്രഷ് പേസ്റ്റ്,
ഓക്കെ,
പിന്നെ ഇച്ചിരി നമുക്ക് അതിൽ ഇത് ചേർക്കണം, ഗരം മസാല ചേർത്തിട്ട് അതിനെ മാരിനേറ്റ് ചെയ്തിട്ട് ഇതേ പ്രോസസ്സ് 24 hours മുന്നേ നന്നായിട്ട് പുരട്ടി അതിനെ കവർ ചെയ്ത് ഇതേ പ്രോസസ്സിൽ ആ സാധനത്തിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റിലേക്ക് വരും.
ആ ശരി, അത് ഭയങ്കര ഒരു പുതിയൊരു സംഭവമാണ്. കാരണം മുളകൊക്കെ ചേർത്തിട്ട് ഇതിനെ സ്പൈസി ആക്കുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട്, അല്ലെ? അത് വളരെ കോമണാണ്. ഉപ്പുമാങ്ങയുടെ ഒരു ബേസില് അത് ഇങ്ങനെ ഉപയോഗിച്ച് മാരിനേറ്റ് ചെയ്യാൻ തന്നെ ആദ്യമായിട്ട് കേൾക്കണം. അപ്പൊ അതിനായിരിക്കും ഈ ഇതൊക്കെ ഇവിടെ എടുത്ത്
വെച്ചിട്ട് ഉപ്പിലിട്ട് മാങ്ങ. അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഉറക്കം ഇല്ലാത്ത ദിവസങ്ങളായി പോയി. ഇതെങ്ങനെ ഇവിടെ ഉപ്പുമാവ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ച അവസാനം മാങ്ങ ആദ്യം ഫസ്റ്റ് ഞാൻ ഒരു സെക്ഷൻ ഉണ്ടാക്കിയത് ഫ്രോസൺ മാങ്ങയിലാണ്. ഇറ്റ്സ് ഗുഡ് ആണ്, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇവിടെ മാങ്ങയുടെ സീസൺ ആയപ്പോഴത്തേക്ക് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മാങ്ങ കണ്ടു വെജിറ്റബിൾ ഷോപ്പിൽ. ഞാൻ 2 കിലോ മേടിച്ച് കട്ട് ചെയ്ത് ഞാൻ ഈ മുളകും ഇതുപോലെ ഇപ്പം ഇട്ട് വെച്ചു. ഒരു 1 ഇയർ 2 ആയിട്ട് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും.
അത് ശരി, ഓക്കെ, കൊള്ളാം. ഇനിയിപ്പോ റോസ് വെജിറ്റബിൾ സാലഡ്, നല്ല കളർഫുൾ ആയിട്ടുള്ള സാലഡാണ്. ഇതുപോലെ ക്രിസ്മസ് ടേബിളിൽ വെക്കുമ്പോൾ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ലുക്ക് ആണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്?
ഇപ്പൊ ഓൾറെഡി നമ്മുടെ ക്രിസ്മസ് ടേബിളിൽ നമ്മുടെ നാടൻ നല്ല ബീഫ് ഒലത്തിയതിന്റെയും ഡക്ക് റോസ്റ്റിന്റെയും ഒക്കെ കൂടെ വെക്കുമ്പോ ഒരു രാജാവിനെ പോലെ തന്നെ ഇരിക്കും ഫ്രണ്ടില്. അപ്പൊ നമുക്ക് അതിന് ഒരു നെറ്റിപ്പട്ടം കിട്ടുമെന്ന് പറഞ്ഞ പോലെ നല്ലൊരു സാലഡും അതിനൊന്ന് ഗാർണിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു രസമാണല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ ഈ ഇപ്പോ ഇതിലൊരു ഫ്രഷ് നമ്മൾ ഗ്രില്ല് ചെയ്ത സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഈ തവണ നമുക്ക് സാലഡ് റോസ്റ്റഡ് സാലഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ ഇൻഗ്രീഡിയൻസ് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പൊട്ടാറ്റോ, 2 പൊട്ടാറ്റോ, പിന്നെ പേർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് സാധാ സ്വീറ്റ് പൊട്ടാറ്റോ കുറച്ച് സോഗിയായി പോകും. ഓറഞ്ച് നോർമൽ സ്വീറ്റ് പൊട്ടാറ്റോ ഇതാകുമ്പോ കുറച്ചുകൂടെ നല്ല ഉറപ്പുണ്ട്, ടേസ്റ്റും കൂടുതൽ, കുറച്ച് മധുരം കൂടുതൽ.
പേർപ്പിൾ
കളർ അത് നോക്കി മേടിക്കണം. പിന്നെ റെഡ് ഒനിയൻ, റെഡ് ഒനിയൻ ജസ്റ്റ് ക്യൂബ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം മതി. പിന്നെ ബേബി ക്യാരറ്റ്സ്, ക്യാരറ്റ്സ് അത് കുറച്ച് നമ്മുടെ ടേബിളിൽ എത്ര ലുക്കാക്കാമോ അത്രയും നല്ലത്. സാധാ ക്യാരറ്റ് ആണെങ്കിലും ഓക്കെയാണ്, ഞാൻ ബേബി ക്യാരറ്റ് ആണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ചെറി ടൊമാറ്റോസ്, ചെറി ടൊമാറ്റോ അസോർട്ടിട്ട് മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ കളറും കിട്ടും. എല്ലാം ആ സാലഡിൽ നല്ല കളർ കിട്ടും. ആ ഒരു ബോക്സ് അങ്ങനെ മേടിച്ചാൽ മതി, അതിനെ ഗ്രില്ല് ചെയ്യാം. പിന്നെ നമുക്ക് എഗ് പ്ലാന്റ്, ഞാനതിൽ എഗ് പ്ലാന്റ് ഉപയോഗിക്കുക, എന്റെ ഒരു ഇച്ചിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് എഗ് പ്ലാന്റ്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതും ഗ്രില്ല്
ചെയ്യും. റോസ്റ്റഡ് എഗ് പ്ലാന്റ് എങ്ങനെ കഴിച്ചാലും
എങ്ങനെ കഴിച്ചാലും ഇഷ്ടമാണ്. അപ്പൊ അത് ഞാൻ ഫ്രഷ് മേടിച്ചിട്ട് നമുക്ക് അത് ഗ്രില്ല് ചെയ്യാം. പിന്നെ ഒരു പംപ്കിൻ ഒരു 4 പീസ്, ഓറഞ്ച് കളറായി, പിങ്ക് ആയി, വൈറ്റ് ആയി, എല്ലാ കളറും ഒരു. പിന്നെ ബേബി സ്പിനച്ച്.
ശരിക്കും പറഞ്ഞ ഇപ്പോ ഡെലിഷ് ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് കൊറേ റൂട്ട് വെജിറ്റബിൾസും അതിന്റെ കൂടെ എഗ് പ്ലാന്റ്,
എഗ് പ്ലാന്റ് ഉണ്ട്, പിന്നെ ബേബി സ്പിനച്ച്.
ഓക്കെ,
അത് കുറച്ച് ഫ്രഷ്, അത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നില്ല, ലാസ്റ്റ് നമ്മൾ ഗ്രില്ല് ചെയ്ത വെജിറ്റബിളിന്റെ കൂടെ അതിന് ആഡ് ചെയ്യുന്നു.
ഓക്കെ,
അതാണ്. പിന്നെ റോസ്മേരി ആണ് നമ്മൾ ഇതിന്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഞാനിത് ഇപ്പൊ കണ്ടു, ഈ നമ്മൾ ഇത് ചെയ്തേക്കുന്ന നമ്മുടെ ഈ എല്ലാ വെജിറ്റബിളും ഞാൻ ചെയ്തതിൽ പൊട്ടറ്റോയും സ്വീറ്റ് പൊട്ടറ്റോയും വേറൊരു പാത്രത്തിൽ വെച്ചു. അതിന്റെ കാരണം ഞാൻ പറയാം. ഈ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഒരു ട്രെയിൽ വെച്ചിട്ട് ഈ റോസ്മേരി ഇട്ടത്, ഇതിന്റെ ഒരു ഫ്ലേവർ ഇതിൽ ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. പിന്നെ പൊട്ടറ്റോയും സ്വീറ്റ് പൊട്ടറ്റോയും വേറെ പാത്രത്തിൽ വെക്കാൻ കാരണം ഞാൻ ഇതിനെ സാധാരണഗതിയിൽ നമ്മൾ ഈ സ്വീറ്റ് പൊട്ടറ്റോയും ഒക്കെ കട്ട് ചെയ്തിട്ട് ഇത് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ പാടാ, ഇത് ഫുൾ ഒന്നുകിൽ സോഗിയായി പോകും, ഇല്ലെങ്കിൽ ഇത് ഫുൾ കുക്ക്ഡ് ആവത്തില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഇത് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇതിന് ചെയ്തത് പൊട്ടറ്റോയും പേർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോയും കട്ട് ചെയ്ത് ക്യൂബാക്കിയതിന് ശേഷം ഹാഫ് ബോയിൽ ചെയ്തു വെള്ളത്തിലിട്ടിട്ട്, എന്നിട്ട് ഞാൻ ഹാഫ് ബോയിൽ ചെയ്ത് കഴിഞ്ഞ് വെള്ളം ഊറ്റിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അടപ്പ് വെച്ചിട്ട് ആ പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് കുലുക്കണം, ശരിക്കും ശരിക്കും ഷേക്ക് ചെയ്യണം. അപ്പോ നമ്മുടെ ഇതിനെ ഇതിന്റെ കണ്ടോ, ഇതിനെ ഈ പൊട്ടാറ്റോസ് നല്ല വിത്ത് സ്കിന്നാണ്, നല്ല സോഫ്റ്റായി, കുറച്ച് ആ സ്കിന്നിൽ നിന്ന് സ്റ്റാർച്ച് വിട്ടു.
ഓക്കെ,
ലൈക്ക് അതൊരു ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. കഴിക്കാൻ എളുപ്പമാണ്, പിള്ളേർക്കും ഓക്കെയാണ്, നമുക്കും ഒക്കെ അത് നല്ല നല്ല ഒരു ടേസ്റ്റായി. അത് പിന്നീട് ഗ്രില്ല് ചെയ്യുമ്പോ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും.
ഓക്കെ,
ഇതാണ് വെജിറ്റബിൾ. പിന്നെ ഗോഡ് ചീസ് ഉപയോഗിക്കുന്നുണ്ട്, ഗോഡ് ചീസോ അല്ലെങ്കിൽ ഫെറ്റ ചീസോ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോ ഗോഡ് ചീസ് ആണ്.
പിന്നെ ഇതിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ച എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഡെലിഷ പൊട്ടാറ്റോയിൽ സ്കിൻ ഇട്ടേക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ ഇതിൽ പംപ്കിൻ ഒഴിച്ചിട്ട് ബാക്കി ഒന്നിന്റെയും സ്കിൻ കളഞ്ഞിട്ടില്ല. ഈവൻ ഗാർലിക് പോലും ആ സ്കിന്നോട് കൂടെയാണ്
ഇട്ടിരിക്കുന്നത്. അതായത് ക്യാരറ്റ് ബേബി ക്യാരറ്റിന്റെ ആണെങ്കിലും ഞാൻ സ്കിൻ
കളഞ്ഞിട്ടില്ല,
ഗ്രില്ല് ചെയ്യുമ്പോ അതിന്റെ ആവശ്യമില്ല, നന്നായിട്ട് വാഷ് ചെയ്യാ നമ്മളത് വെച്ചാൽ മതി. പംപ്കിന്റെ തൊലി നമുക്ക് ഈ ഒരു സാലഡിന് പറ്റില്ല എന്നേ ഉള്ളൂ. നോർമൽ നമുക്കൊരു പാംപ്കിൻ സാലഡ് ഉണ്ടാക്കുവാണെങ്കിൽ വിത്ത് സ്കിൻ വെക്കാം, നമുക്ക് സ്കിന്നിൽ നമുക്ക് ഗ്രിൽ ചെയ്യാം.
പക്ഷേ ഭയങ്കര പറഞ്ഞ പോലെ ഭയങ്കര രസമുള്ള കളേഴ്സ് ആണ് കേട്ടോ, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്,
ബ്ലാക്ക് ഉണ്ട്,
വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അതെ, പേർപ്പിൾ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി നല്ല രസമുള്ള.
പിന്നെ ഇതിലൊരു ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ഓയില്, ലെമൺ ജ്യൂസ്, വളരെ സിമ്പിൾ ആണ്. ഒരു ലെമൺ ജ്യൂസ്, ജസ്റ്റ് ഓറഞ്ച് ജ്യൂസ് ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ഒരു ഒരു ഡിഫറെന്റ് ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ജസ്റ്റ് സാധാ ഓറഞ്ചിന്റെ ഒരു ഒരു ജസ്റ്റ് ഒന്ന് ഹാഫ് കട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ജ്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ റോസ്മേരി ഓൾറെഡി ഇതിലുണ്ട്, ആ സ്പൈസിന്റെ ഇത് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതിലെ ഒരു ഒരു ഒരുപാട് ബുദ്ധിമുട്ടുള്ള
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷെ ഭയങ്കര ഗ്ലാമറസ് ലുക്ക് ആണ്
സാർ. തിരക്കുള്ള കുക്കിങ്ങിന്റെ ഇടയ്ക്ക് നമുക്ക് നമുക്ക് ഒരുപാട് സമയങ്ങളായത് ഒരു ക്രിസ്മസിന് ഒരു 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 നല്ലൊരു ഡിഷാണ് പറയുമ്പോ, കഴിക്കാനും രുചിക്കും കാണാനും ഒരു നല്ലൊരു സാധനം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മെനു ആണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം അതാണ്. വളരെ ഈസി ആയിട്ട് എന്റെ കൂടെ നടക്കും.
അല്ല, നമ്മൾ ഈ വർഷം മുഴുവനും പല പല കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ശ്രദ്ധയും എനർജിയും എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഈസി ഡിഷ്, നല്ല പ്രസന്റബിൾ ആയിട്ട് എന്താ പറയുക, ടേസ്റ്റ് ഉള്ള ഒരു ഡിഷ് ശരിക്കും ഈ വർഷത്തിന്റെ അവസാനം നമ്മൾ എല്ലാരും ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലേ?
അതെ അതെ, തീർച്ചയായിട്ടും. എല്ലാരും ഈ ഒരു ടെൻഷന്റെ ഇടയിലും ജോലി തിരക്ക്, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരുടെയും തിരക്കുകളുടെ ഒക്കെ ഇടയിൽ ഇത് ക്രിസ്മസ് ആഘോഷിക്കുമ്പോ ഒരു ഒരു നമ്മുടെ നാടൻ ഇതിന്റെ കൂടെ ഒരു നല്ലൊരു രാജകീയ കലയിൽ നമ്മുടെ ടേബിളിന്റെ നടുക്ക് തല ഉയർത്തി നിൽക്കുന്ന ഒരു പോർട്രേറ്റ്.
ഓക്കെ ഓക്കെ ഡെലിഷ്, അപ്പൊ താങ്ക് യു സോ മച്ച്.
താങ്ക് യു വെരി മച്ച്.